بسم الله الرحمن الرحيم. وقالوا قلوبنا غلف بل لعنهم الله بكفرهم فقليلا ما يؤمنون. ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب مهين. وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم. قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين.
بسم الله والصلاة والسلام على رسول الله وعلى آله وصحابته ومن والاه وبعد. نمال بلوغ المرامل إمام الحافظ ابن حجر رحمه الله പിന്നെ ബാബു സലാത്തുൽ ജുമുഅ, ബാബു സലാത്തുൽ ജുമുഅയിൽ പിന്നെ ഖുതുബയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണെന്ന് ഇൻഷാല്ലാ മനസ്സിലാക്കുന്നത്. ഖുതുബയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുതുബ? അതാണ് ജുമുഅക്ക് ഖുതുബ. എന്താ നിർബന്ധമാണോ അതോ ഷർത്താണോ? ഷർത്താണെന്നുണ്ടെങ്കിൽ ഖുതുബ അല്ലാതെ ജുമുഅ ശരിയാവൂല. വാജിബാന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ കുറ്റുണ്ട്, പക്ഷെ എന്നാലും ജുമുഅ ശരിയാകും. ഇമാം ഷാഫിഈ, ഇമാം മാലിക്, അതേപോലെ ഭൂരിപക്ഷ പണ്ഡിതന്മാർ ജുമുഅക്ക് അതിന് ഖുതുബ മുൻകടക്കൽ ഷർത്താണ്. ഒരു രണ്ട് ഖുതുബകൾ ജുമുഅ മുൻകടക്കൽ ഷർത്താണ് എന്ന പക്ഷക്കാരാണ്. എന്നുണ്ടെങ്കിൽ ഖുതുബ അല്ലെങ്കിൽ ജുമുഅ ശരിയാവില്ല. ഒന്നാമത്തെ ഹദീസ് ജാബിർ ഇബ്നു അബ്ദുല്ലയിൽ നിന്നാണ്. ജാബിർ ഇബ്നു ജാബിർ ഇബ്നു അബ്ദുല്ലയിൽ നിന്ന് നിവേദനം. ജാബിർ ഇബ്നു അബ്ദുല്ലയിൽ നിന്ന് നിവേദനം. കാല അദ്ദേഹം പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇദാ ഖതബ ഇഹ്മറത് ഐനാ وعلى صوته واشتد غضبه حتى كأنه منذر جيش يقول سبحكم ومساكم ويقول أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة رواه مسلم وفي رواية له كانت خطبة النبي صلى الله عليه وسلم يوم الجمعة يحمد الله ويثني عليه ثم يقول على إثر ذلك وقد على صوته وفي رواية له من يهدي الله فلا مضل له ومن يضلل فلا هادي له وللنساء وكل ضلالة في النار. طيب ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഇദാ ഖതബ ഖുതുബ പറഞ്ഞാൽ നിർവഹിച്ചാൽ ഇഹ്മറത് ഐനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരു കണ്ണുകളും ചുകക്കും. ഇഹ്മറത് ഐനാഹു ഇരു കണ്ണുകളും ചുകക്കുമായിരുന്നു. വഅല സൗതുഹു ശബ്ദം ഉയരുമായിരുന്നു. വഷ്തദ ഗളബുഹു ദേഷ്യം കോപം കഠിനമാകുമായിരുന്നു, ദേഷ്യം കഠിനമാകുമായിരുന്നു. ഹത്ത കഅന്നഹു മുൻദിറു ജൈഷ്, ഹത്ത എത്രത്തോളം എന്നാൽ കഅന്നഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയതുപോലുണ്ട്. മുൻദിറു ജൈഷിൻ, ഒരു ജയ്ഷ്, ജയ്ഷ് എന്ന് പറഞ്ഞ സൈന്യം, മുൻദിർ എന്ന് പറഞ്ഞ മുന്നറിയിപ്പുകാരൻ, ഒരു സൈന്യത്തിന്റെ മുന്നറിയിപ്പുകാരൻ. അപ്പൊ ഒരു സൈന്യത്തിന്റെ മുന്നറിയിപ്പുകാരൻ എന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യും, ശബ്ദമുയർത്തി, പിന്നെ കണ്ണ് ചുകന്ന്, അതേപോലെ തന്നെ ദേഷ്യം ഊക്കിൽ ഖുതുബ പറയുമായിരുന്നു. യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, സബ്ബഹക്കും വമസ്സാക്കും, സബ്ബഹക്കും വമസ്സാക്കും എന്ന് പറയുമായിരുന്നു. എന്താ സബ്ബഹക്കും? സബ്ബഹക്കും എന്ന് പറഞ്ഞാല് ശത്രു പ്രഭാതത്തിൽ വന്നിറങ്ങിയതാണ്. മസ്സാക്കും എന്ന് പറഞ്ഞാല് ശത്രു പ്രദോഷത്തിൽ വന്നിറങ്ങിയതാണ്. അതായത് ശത്രു വന്നിരിക്കുന്നു പുലർച്ചയിൽ, അല്ലെങ്കിൽ പ്രഭാതത്തിൽ, പ്രദോഷത്തിൽ വൈകുന്നേരം ശത്രു എത്തിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. അത് ഈ യുദ്ധ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും മുമ്പുള്ള ഖുത്ബയെ കുറിച്ചുള്ള ഇതായിരിക്കും. ഏതായാലും കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇദാ ഖതബ ഹമറത് ഐനാഹു വഅലാ സൗതുഹു വഷ്ടദ ഗദബുഹു ഹത്താ കഅന്നഹു മുൻദിറു ജൈഷ് യഖൂൽ സബ്ബഹക വമസ്സാകും. സബ്ബഹക എന്ന് പറഞ്ഞാൽ രാവിലെ ശത്രു വരിക, മസ്സാകും എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ശത്രുവിന്റെ ആഗമനം ഉണ്ടാകുക. വയഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു ഖുത്ബയിൽ, അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ്. എന്താ അമ്മാ ബഅദു? അമ്മാ ബഅദു എന്നുള്ളത് പിന്നെ സംസാരം, അതിന്റെ ഒരു ഘട്ടം പിന്നിട്ടാൽ മറ്റൊരു വിഷയത്തിൽ ഭാഗത്തേക്ക് പോകുമ്പോൾ അതിനിടയിൽ പ്രയോഗിക്കുന്നതാണ് അറബിയിൽ, അറബി ഭാഷയിൽ. ഇപ്പൊ സംസാരം ഒരു ഭാഗം പിന്നിട്ട് ഇനി മറ്റൊരു വിഷയം വരെ തുടങ്ങണമെങ്കിൽ ഈ അമ്മാ ബഅദു പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അത് തുടങ്ങുക. അത് അറബി ഭാഷയിൽ അതിനുള്ളതാണ് ഈ ഇത് പ്രയോഗം. അത് ആദ്യമായിട്ട് പിന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയാണ് പ്രയോഗിച്ചത്. ചിലർ പറഞ്ഞല്ല അത് ഖുസ്ബിനു സാഇദ, ഖുസ്ബിനു സാഇദ, ഖുസ്ബിനു സാഇദ് എന്ന ജാഹിലി വ്യക്തിത്താണ് അദ്ദേഹം. ഹനഫാക്കളിൽപ്പെട്ട ആളായിരുന്നു, അറിയപ്പെട്ട പ്രാസംഗികനായിരുന്നു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പ്രയോഗിച്ചിട്ടുണ്ട്? അമ്മാ ബഅദു എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയാ, ഫൈന ഖൈറൽ ഹദീസ് കിതാബുള്ള. എന്താ ഖൈറൽ ഹദീസ്? സംസാരത്തിൽ ഏറ്റവും അഫ്ദലായത് കിതാബുള്ള, അള്ളാന്റെ കിതാബാണ്, വിശുദ്ധ ഖുർആനാണ്, വിശുദ്ധ ഖുർആന്റെ പാരായണാണ്. വഖൈറൽ ഹദീ ഹദീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ശരീരങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരമാകുന്നു. അതിൽ ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നിട്ടുണ്ടോ, എഴുതിയിട്ടുണ്ടോ? ഇല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയല്ല. അപ്പൊ ഖൈറുൽ ഹദീ ഹദീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വശറൽ ഉമൂരി മുഹദസാതുഹ. എന്താ ഷറൽ ഉമൂരി മുഹദസാതുഹ? കാര്യങ്ങളിൽ ഏറ്റവും ഷെറ് മോശമായത് മുഹദസാതുഹ, അതിൽ എന്താണ് പുതുതായി, മുഖ്തറാത്ത്, പുതുതായി ഉണ്ടായ കാര്യങ്ങളാണ്, എന്ന് പറഞ്ഞാൽ ബിദ്അത്തുകളാണ്. വകുല്ലു ബിദ്അത്തിൻ ദലാല. കുല്ലു അല്ല കുല്ല, കുല്ല ബിദ്അത്തിൻ. ആ എല്ലാ ബിദ്അത്തുകളും വഴികേടാകുന്നു. ദലാലത്ത് എന്നാ ഹിദായത്തിന്റെ നേരെ വിപരീതം. വകുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും വഴികേടാകുന്നു. ഇതിന് സലാസലമ തങ്ങൾ ഖുത്ബയിൽ പറയും. കുല്ലു ബിദ്അത്തിൻ. ഈ ഇന്ന ഖൈറൽ ഹദീസാണ്, ഇന്ന ഖൈറ, അതിലേക്കാണ് ഇതൊക്കെ ആത്തഫ്, മനസ്സിലായില്ലേ? ഇന്ന ഖൈറൽ ഹദീസ് കിതാബുള്ള, പിന്നെ വൈ ഖൈറൽ ഹദീ. അപ്പൊ ഇന്ന ഇന്നന്റെ ഇസ്മിലേക്ക് അത്തഫ് ചെയ്യുമ്പോ മാസ്തൂഫിന്റെ ഇറാബിലെ തുല്യ അഭിപ്രായ വ്യത്യാസമാണ് കൂഫക്കാർക്കും ബസറക്കാർക്കും, അതേപോലെ വ്യാകരണ പണ്ഡിതനായ ഫറായിനും ഒക്കെ ഇടയിൽ. അതാണ് ഞാൻ ചോദിച്ചത്, കുല്ലു എന്നാണോ കുല്ല എന്നാണോ? കുല്ല, കുല്ല എന്നുള്ളതാണ് കൂടുതൽ ശരിയോട് അടുത്ത്. ഏതായാലും പിന്നെ വക്കുല്ല ബിദഅത്തിൻ ദലാല. റവാഹു മുസ്ലിം, റവാഹു മുസ്ലിം. ഇനി വഫി റിവായത്തിൽ ലഹു, മുസ്ലിമിന്റെ തന്നെ മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, കാനത്ത് ഖുതുബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുതുബയായിരുന്നു. എങ്ങനെ? യഹ്മദുല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന് എന്താണ് ഹംദ് അർപ്പിക്കും, സ്തുതികൾ അർപ്പിക്കും. വയുസ്നി അലൈ, അല്ലാഹുവിന് എന്ത് ചെയ്യും? വാഴ്ത്തി പുകഴ്ത്തും, വാഴ്ത്തി പുകഴ്ത്തും. അസ്ന അല എന്ന് പറഞ്ഞാൽ വാഴ്ത്തുക, പുകഴ്ത്തുക. അള്ളാഹുവിനെ സ്തുതിയർപ്പിക്കും, അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തും. സുമ്മ യഖൂലു അലാ ഇസരി ദാലിക്, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, അതിനെ തുടർന്ന് പറയും എന്നാണ്. സുമ്മ യഖൂൽ, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയും, അലാ ഇസരി ദാലിക്, അതിനെ തുടർന്ന്. അതിനെ തുടർന്ന് പറഞ്ഞാൽ ഹംദും സനാവും കഴിഞ്ഞതിന് ശേഷം അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കിതാബി خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه ضلاله എന്ന് പറയും. വഅലൈക്കും സലാം. وقد على صوته رسول الله صلى الله عليه وسلم അങ്ങനെ പറയുമ്പോൾ وقد على صوته റസൂലുള്ളാന്റെ ശബ്ദം ഉയരുമായിരുന്നു, ശബ്ദം ഉയരുമായിരുന്നു. خلاص ഹണ്ട. وفي روايه له മുസ്ലിമിന്റെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ മൈ യഹ്ദില്ലാഹു ഫലാ മുദില്ലല, ദാ മൈ യഹ്ദില്ലാഹു ഫലാ മുദില്ലല, ആർക്കാണ് അള്ളാഹു ഹിദായത്ത് നൽകുന്നത് അവനെ തെറ്റിക്കാൻ ആരുമില്ല. മൈ യഹ്ദില്ലാ, വല്ലവർക്കും അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ, ഫലാ മുദില്ലലഹു, അവനെ വഴിതെറ്റിക്കാൻ ആരുമില്ല. വമൈ യുദ്ലിൽ, അള്ളാഹു ആരെയെങ്കിലും തെറ്റിച്ചിട്ടുണ്ട് എങ്കിൽ, ഫലാ ഹാദിയലഹു, അവന് വഴി കാണിക്കാനും ആരുമില്ല. ഫലാ ഹാദിയല, ഇതും എന്ത് ചെയ്യും, റസൂലുള്ള ഖുതുബയിൽ പറയും. വലിൻ നസായി, ഇമാം നസായിയുടെ നിവേദനത്തിലുണ്ട്, വകുല്ലു ദലാലത്തി ഫിന്നാർ, എന്താ വകുല്ലു ദലാലത്തി ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിയിലാകുന്നു. അവിടെ കുല്ലു ബിദാത്തും ദലാല തന്നെ. നസായിയുടെ നിവേദനത്തിൽ വകുല്ലു ദലാലത്തി ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലാകുന്നു എന്നും ഉണ്ട്. ഖലാസ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുതുബയുടെ പ്രത്യേകത എന്താ, ഇതിൽ നിന്ന് മനസ്സിലാണെന്ന്. നബിസ്വല്ലാം തങ്ങൾ ഖുത്ബയിൽ ഹംദും സനാഉം നിർവഹിച്ചിരുന്നു. അതേപോലെ തന്നെ നബിസ്വല്ലാം തങ്ങളുടെ ഖുത്ബയിൽ പിന്നെ നബിസ്വല്ലാം തങ്ങൾ ഒരു സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകുന്നവനെ പോലെ ഗൗരവത്തിൽ, കാര്യഗൗരവത്തിൽ വിഷയം അവതരിപ്പിച്ചിരുന്നു. പിന്നെ ഇത്തരം ഉത്ബോധനങ്ങൾ, ഖൈറുൽ ഹദീസ് കിതാബുല്ലാഹ് വ ഖൈറുൽ ഹദീ ഹദീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഷറുൽ ഉമൂർ മുഹ്ദസാതുഹ വ കുല്ല ബിദഅത്തിൻ ദലാല വ കുല്ല ദലാലത്തിൻ ഫിന്നാർ, ഇതൊക്കെ എന്ത് ചെയ്തിരുന്നു ഇസ്ലാസുലം അതുകൊണ്ട് ഖുത്ബയിൽ അത് ആവർത്തിച്ചു വന്നിരുന്നു എന്നുള്ളതാണ്, ആവർത്തിച്ചു വന്നിരുന്നു എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. കൂടുതലത് വിശദീകരിക്കാനുള്ള ഖുത്ബന്റെ പിന്നെ ചില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്ന ഖുത്ബയിലെ ചില പരാമർശങ്ങൾ, ആവർത്തിച്ചു വന്നിരുന്ന പരാമർശങ്ങൾ ഇവിടെ ഇബ്നു ഹജർ എടുത്തു കൊടുത്തു എന്ന് മാത്രം. അതിനർത്ഥം ഇത് മാത്രമായിരുന്നു ഖുത്ബ എന്നല്ല, ഖുത്ബ എന്നല്ല. അതിൽ ഇനി ഹദീസുകൾ നമുക്ക് ഇനി വരാനുണ്ട്. തൈബ്, അടുത്ത ഹദീസ്, അടുത്തത് അമ്മാറിന്റെ ഹദീസ് അല്ലേ. അമ്മാർ, വൻ അമ്മാർ, അമ്മാർ ഇബ്നു യാസിറിൻ, വൻ അമ്മാർ ഇബ്നു യാസിറിൻ رضي الله تعالى عنهما 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 ما في مشكل عمار وياسر صحابيا قال سمعت رسول الله صلى الله عليه وسلم يقول ان طول صلاه الرجل وقصر وقصر لا وقصر خطبته مئنه من فقهه مئنه من فقهه അത് മുസ്ലിമിന്റെ അല്ലേ, അത് മുസ്ലിമിന്റെ മുസ്ലിമിന്റെ യാസിർ റളിയല്ലാഹു അൻഹു നിവേദനം. വഅൻ അമ്മാർ ഇബ്നു യാസിറിൻ റളിയല്ലാഹു തആല അൻഹു ഖാൽ, അറിയ അമ്മാർ ഇബ്നു യാസിർ, അമ്മാറിനെ കുറിച്ച് ആർക്കറിയാം, യാസിറിനെ കുറിച്ച് ആർക്കറിയാം, ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച വ്യക്തികളാണ് അമ്മാർ, യാസിർ, പിന്നെ പിന്നെ ബിലാലിനെ പോലെ അടിമയായിരുന്നു. അമ്മാർ ഇബ്നു യാസിർ, അമ്മാറിന്റെ വാപ്പ യാസിർ, യാസിർ ഇബ്നു ആമിർ, ഉമ്മ സുമയ്യ ബിന്ദ് ഖബ്ബാത്ത് അല്ലെങ്കിൽ സുമയ്യ ബിന്ദ് ഖുബാത്ത്, സുമയ്യ ബിന്ദ് ഖബ്ബാത്ത് അല്ലെങ്കിൽ സുമയ്യ ബിന്ദ് ഖുബാത്ത് ഖുബാത്ത്, അമ്മാറിന്റെ വാപ്പ യാസിറും, അതേപോലെ തന്നെ സഹോദരങ്ങൾ ഹാരിസും മാലിക്കും, യാസിർ യാസിറിന്റെ സഹോദരങ്ങളാണ് മാലിക്കും ഹാരിസും. അവർ യമനിൽ നിന്ന് മക്കയിൽ നിന്ന്, അവർ യമനികളാണ് അസൽ, യമനിൽ നിന്ന് മക്കയിലേക്ക് വന്ന് അവരുടെ ഒരു സഹോദരൻ മക്കയിലുണ്ട് എന്ന് തെരഞ്ഞു വന്നാണ്. അങ്ങനെ മക്കയിലെത്തിയതിന് ശേഷം മാലിക്കും പിന്നെ ആമിർ ഹാരിസും തിരിച്ചുപോയി. മാലിക്കും ഹാരിസും തിരിച്ചുപോയി യാസിർ മക്കത്ത് നിന്ന്, മക്കത്ത് നിന്ന് അങ്ങനെ മക്കയിൽ താമസാക്കി. അങ്ങനെ മക്കയിൽ അന്ന് താമസാക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഇന്ന് ഒക്കെ ഇന്ന് സ്പോൺസർമാരെ കീഴിൽ നിൽക്കുക. അന്നത്തെ രീതി എന്ന് വെച്ചാല് ഒരാളുടെ ഹെൽഫിൽ, ഒരാളുടെ ഒരു പിന്നെ സംരക്ഷണത്തിൽ, അല്ലെങ്കിൽ ഒരാളുടെ ഞാൻ ഇയാൾക്ക് അഭയം നൽകിയിരിക്കുന്നു എന്ന ആ നിലയിലാണ് അന്ന്. അങ്ങനെ അബൂ ഹുദൈഫ ഇബ്നുൽ മുഗീറ, അബൂ ഹുദൈഫ ഇബ്നുൽ മുഗീറ ബനു മഖ്സൂം ഗോത്രക്കാരാണ്. അബൂ ഹുദൈഫ ഇബ്നുൽ മുഗീറ ഇബ്നു അബ്ദുള്ള ഇബ്നു ഉമർ ഇബ്നുൽ മഖ്സൂം, ഇബ്നു മഖ്സൂം ബനു മഖ്സൂം ഗോത്രം, അബൂജഹലിന്റെ ഒക്കെ ഗോത്രം. ഈ അബൂ ഹുദൈഫ ഇബ്നുൽ മുഗീറ എന്ത് ചെയ്ത്, ഈ യാസിറിന് എന്ത് ചെയ്ത് അവിടെ അഭയം കൊടുത്ത് അദ്ദേഹത്തിന്റെ ഒരു ഹലീഫായിട്ട് സ്വീകരിച്ചു. അങ്ങനെ അയാൾക്കൊരു അടിമ ഉണ്ടായിരുന്നു, ഒരു അടിമ പെണ്ണ് സുമയ്യ, സുമയ്യ ബിന്ത് ഹുബാദ്, അതിനെ കെട്ടിച്ചു കൊടുത്ത്, കെട്ടിച്ചു കൊടുത്ത്. അങ്ങനെ അമ്മാർ അല്ല യാസിർ സുമയ്യ ഇവർക്ക് കല്യാണമായല്ലോ. അമ്മാർ കുട്ടിയുണ്ടായി, അമ്മാർ കുട്ടിയുണ്ടായി. ശരിക്ക് യാസിർ അടിമല്ല, വാപ്പ യാസിർ അടിമല്ല, പിന്നെ അടിമ സ്ത്രീയിലാണ് അമ്മാർ കുട്ടിയുണ്ടായത്, പക്ഷെ ഇസ്ലാം വന്നതോടെ, ഇസ്ലാമിക മതങ്ങൾ വന്ന് ഇസ്ലാം പ്രചരിച്ചതോടുകൂടി ബനു മഖ്സൂം ഗോത്രം എന്തായി, ഇസ്ലാമിന്റെ വലിയ ശത്രുക്കളായി, വലിയ ശത്രുക്കളായി, വലിയ ശത്രുക്കളായി. അപ്പോഴാണ് അവരുടെ കീഴിലെ അടിമ സുമയ്യ ഇസ്ലാം സ്വീകരിക്കുന്നത്. സുമയ്യയെ കെട്ടിച്ചുകൊടുത്തായിരിക്കണം യാസിറിനാണ്, യാസിർ ഇസ്ലാം സ്വീകരിച്ചു. അതിലുണ്ടായ കുട്ടി അമ്മാറും ഇസ്ലാം സ്വീകരിച്ചു. അമ്മാറിന് റസൂലുള്ളാന്റെ വയസ്സാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായമാണ് അമ്മാറിന്. അതുകൊണ്ട് അമ്മാർ പറയാറുണ്ട് അനതിറുബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ തിറുബാണ് സമപ്രായക്കാരെന്ന് അർത്ഥം. ഏതായാലും അമ്മാർ പിന്നെ കുട്ടിണ്ടായി, ഇവർ ഇസ്ലാം സ്വീകരിച്ചു. അതുകൊണ്ടാണ് അബൂജഹലൊക്കെ എന്ത് ചെയ്യുന്നത്, അവർ ബനു മഖ്സൂം ഗോത്രല്ലേ, അതുകൊണ്ടാണ് ഈ കുടുംബത്തോട് പ്രത്യേകിച്ച് ആർക്ക് ദേഷ്യം, ബനു അബൂജഹലിനും ബനു മഖ്സൂം ഗോത്രത്തിനും ഭയങ്കര ദേഷ്യവും പകയും ഉണ്ടായത്. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് പിന്നെ പിന്നെ സുമയ്യ എന്ത് ചെയ്ത് അമ്മാർ അല്ല അബൂജഹല് ഒരു ഹർബ, ഈ പിന്നെ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ഒരു ആയുധം കൊണ്ടുവന്നിട്ട് അവരുടെ മുൻഭാഗത്ത് തന്നെ കുത്തി അവരെ വധിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ യാസറിനെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കുകയാണ് ചെയ്തത്. എത്രമാത്രം എന്ന് വെച്ചാൽ പിന്നെ സിയറ ആലാമിന് പോലായി ഇമാം ദഹബി രേഖപ്പെടുത്തിയത് യാസറിനെ കടത്തിയിട്ട് തീയിൽ കിടത്തി, തീ ഇങ്ങനെ ആളി കത്തന്നെ ഇത് യാസറിനെ കടത്തിയിരിക്കുക. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ രംഗണ്ടപ്പോ റസൂലുള്ള പ്രാർത്ഥിച്ചു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നാണ്, ഞാൻ അറുക്കൂനി ബർദൻ വസലാമൻ അല അമ്മാർ, ഞാൻ അറുക്കൂനി ബർദൻ വസലാമൻ അല അമ്മാർ, അമ്മാറിന് സലാം സമാധാനവും അതേപോലെ തണുപ്പും ആകണേ എന്നുള്ള രീതിയിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറയുണ്ടായി. എന്നിട്ട് അമ്മാർ അതിൽ നിന്ന് രക്ഷപ്പെട്ടു, ആ തീയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അമ്മാറിനോട് പറഞ്ഞ്, അമ്മാർ നിങ്ങളെ തീയിലിട്ടേ ഞാൻ കണ്ടു, അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കണേ കാണാൻ സാധിക്കും. ഏതായാലും അമ്മാർ ഇബ്നു യാസിർ അവർ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചവരാണ്, അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ പറയാറുണ്ട്, അല്ലെങ്കിൽ ചരിത്ര റിപ്പോർട്ടുകളിൽ കാണാം, ആദ്യം ഇസ്ലാമിനെ പ്രഘോഷിച്ചത് പ്രഖ്യാപിച്ചത് ഏഴു പേരാണ്, ആദ്യം ഇസ്ലാമിനെ പ്രഘോഷിച്ചത് ഏഴു പേരാണ്. അതിൽ പെട്ടാണ് പിന്നെ അബൂബക്കർ, പിന്നെ മിഖദാദ്, പിന്നെ സുമയ്യ, യാസിർ, അമ്മാർ, ബിലാല്. മനസ്സിലായില്ലേ? അബൂബക്കറിന് ഗോത്രം സംരക്ഷകരായി നിന്ന് ഗോത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അബൂ താലിബിന്റെ സംരക്ഷണമുണ്ട്, അബൂ ബക്കറിന് ബനു തൈം ഗോത്രം സംരക്ഷിച്ച്. ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഖുറൈശികൾക്ക് നിരങ്ങിയാടുക എന്നറിയില്ലേ, അതേപോലെ ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ആദ്യകാല മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും പീഡനങ്ങളായിട്ട് വാങ്ങിയ കുടുംബമാണ് ആരുടേത്, അമ്മാറിന്റെ കുടുംബം അല്ലെങ്കിൽ യാസിർ കുടുംബം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പീഡിപ്പിക്കുന്ന ആ ഭാഗത്തൂടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അമ്മാറിനെ വിളിച്ച് പറയാറുണ്ട്. ഉസ്മാൻ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച ആളാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അമ്മാറിനെ വിളിച്ചിട്ട് പറയാണ്, പിന്നെ അമ്മാർ നിങ്ങളുടെ കുടുംബം ഈ അബ്തഹിൽ പിന്നെ ഇങ്ങനെ കിടത്തിയിട്ട് ശിക്ഷിക്കപ്പെടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നിങ്ങളെ ശിക്ഷിക്കപ്പെടുന്നാരെ ആ കാഴ്ചയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോൾ സബ്റൻ ആല യാസിർ ഫൈന മൗഇദകുമുൽ ജന്ന, യാസിർ കുടുംബമേ ക്ഷമിക്കൂ നിങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി നിങ്ങൾ ആശ്വസിപ്പിച്ചു പോയിരുന്നു എന്ന് പിൽക്കാലത്ത് ഉസ്മാൻ അമ്മാറിനെ വിളിച്ച് പറയാറുണ്ട്. ഏതായാലും അമ്മാർ റളിയല്ലാഹു തആല അമ്മാർ ബിൻ യാസിർ അതെവിടെ മരിച്ച്, എപ്പോഴാണ് മരിച്ച്, ഒരു ചരിത്ര പ്രസിദ്ധ യുദ്ധത്തിലാണ് അമ്മാർ വധിക്കപ്പെടുന്നത്, സിഫീൻ യുദ്ധത്തിൽ. ഹിജ്റയുടെ 37, ഹിജ്റയുടെ 37 സിഫീൻ യുദ്ധത്തിലാണ്. സിഫീൻ യുദ്ധം ആകുമ്പോൾ എങ്ങനെ ആരമില്ല, അലി ഇബ്നു അബീ താലിബും മുആവിയയും, മനസ്സിലായില്ലേ? അതിൽ അലി ആരുടെ പക്ഷത്തായിരുന്നു, ആര്, അമ്മാർ. അലിയാരുടെ പക്ഷത്താണ് അമ്മ. പിന്നെ അമ്മ റളിയല്ലാഹു തആല അൻഹു ഞാൻ പറഞ്ഞ അദ്ദേഹത്തെ തീയിലിട്ട് ശിക്ഷിച്ചു എന്ന്. അപ്പൊ റസൂലുള്ള നടന്നു പോകുമ്പോ അമ്മാറിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആർ കൂനി ബർദൻ വസലാമൻ അല അമ്മാർ എന്ന് റസൂലുള്ള പറഞ്ഞിട്ട് റസൂലുള്ള പറയും, തഖ്തുൽ കൽഫിയത്തുൽ ബാഗിയ, അതിക്രമികളായ ഒരു വിഭാഗം നിങ്ങളെ വധിക്കും എന്ന് അന്ന് അമ്മാറിനോട് ആര് പറഞ്ഞിരുന്നു, റസൂലുള്ള പറഞ്ഞിരുന്നു. അതേപോലെ ഇത് റസൂലുള്ള വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. ഖന്ദക്കിന്റെ കിടങ്ങ് മദീനയിൽ, ഖന്ദക്ക് കിടങ്ങ് കീറുമ്പോ അമ്മാർ ഇങ്ങനെ കിളക്കാണ്, മനസ്സിലായേ? ആ കിടങ്ങ് കീറുന്നതിൽ പങ്കാളിയായ വേളയിൽ റസൂലുള്ള ഇങ്ങനെ അമ്മാറിന്റെ പുറത്ത് കൊട്ടിയിട്ട് പറയുന്നുണ്ട്, തഖ്തുൽ കൽഫിയത്തുൽ ബാഗിയ, തെറ്റ് അതിക്രമികളായ ഒരു വിഭാഗം അവരുടെ കയ്യാൽ നിങ്ങൾ വധിക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിഫീൻ യുദ്ധത്തിൽ ഉണ്ടല്ലോ, സിഫീൻ യുദ്ധത്തിലാണ് അമ്മാർ വധിക്കപ്പെടുന്നത്. സഹാബികളിൽ പലരും ഭൂരിപക്ഷം സിഫീനിൽ വിട്ടതുണ്ട്. കാരണം മുസ്ലിമും മുസ്ലിം തമ്മിലുള്ള യുദ്ധമല്ലേ, നൂറിൽ പരം സഹാബികളായിരിക്കും ഒരു വേള ഈ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നൂറിൽ കുറവ്, ചിലവരുടെ 30 സഹാബികൾ എന്നൊക്കെ പറഞ്ഞുള്ള വേള. ഏതായാലും പലരും എന്ത് ചെയ്ത്, യുദ്ധം നടന്നപ്പോ യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന് അമ്മാറിന് എന്ത് സംഭവിക്കണമെന്ന് എല്ലാവരും നോക്കിയത്, അമ്മാറിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് എല്ലാവരും നോക്കിയത്, മനസ്സിലായി? അമ്മാർ അലിയാരുടെ പക്ഷത്താണ്. അമ്മാർ വധിക്കപ്പെടുകയാണെങ്കിൽ ആരത്തെ ശരി? അലിയാരത്തെ ശരി. മുആവിയയുടെ പക്ഷം അവരുടെ വീക്ഷണം തെറ്റ്. അപ്പൊ അമ്മാർ വധിക്കപ്പെട്ട് കണ്ടപ്പോ എന്ത് ചെയ്ത്, പലരും അലിയാരുടെ പക്ഷത്തേക്ക് ഇറങ്ങി അലിയാരെ സഹായിക്കാനുണ്ടായത്. ഇത് മുആവിയനോട് പറഞ്ഞ്, മനസ്സിലായല്ലേ? അമ്മാർ വധിക്കപ്പെട്ടത് അലിയാരുടെ പക്ഷത്താണ്, അതേയായിരിക്കാണ്. അതുകൊണ്ട് തെറ്റ് പണഞ്ഞത് നിങ്ങൾക്കാണ് എന്നുള്ളത് അലിയാരോട് പറഞ്ഞു, അല്ല മുആവിയോട് പറഞ്ഞു. അപ്പൊ മുആവിയ പ്രതികരിച്ചത് എന്താണ്? മുആവിയ പ്രതികരിച്ചത് ആരാണോ അമ്മാറിന്റെ വടക്ക് കൊണ്ടുവന്നത് അവരാണ് അമ്മാറിന്റെ വധത്തിന് കാരണക്കാർ, മനസ്സിലായി? അതുകൊണ്ട് പിന്നെ അലിയുടെ പക്ഷം ശരിയല്ല എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നതാണ്. ഏതായാലും അത് പിന്നെ മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടായ ഒരു ഫിത്ന. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ രക്തത്തിൽ നമ്മളുടെ കൈകളെ രക്ഷപ്പെടുത്തി, നമ്മൾ അവരുടെ അഭിമാനത്തിൽ നമ്മുടെ നാവുകളെയും രക്ഷപ്പെടുത്തുക. രണ്ടു കൂട്ടരും ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്ന മഹത്തുക്കളാണ് നമ്മളെക്കാൾ. അവർക്ക് വലിയ സേവനങ്ങളുണ്ട്, പുണ്യങ്ങളുണ്ട്, പല ജിഹാദുകളും ഉണ്ട്. അതേപോലെ തന്നെ നന്മയുടെ പ്രവൃത്തികൾ ധാരാളമുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് വന്നുപോയ വീഴ്ചകളെയൊക്കെ മായ്ക്കാൻ പര്യാപ്തമായ എത്രയോ പുണ്യങ്ങളുള്ളവരാണ് അവർ. അലി റളിയല്ലാഹു തആല വിശിഷ്യ അമ്മാർ, അതേപോലെ തന്നെ മുആവിയയും അമ്രും തുടങ്ങിയവരൊക്കെ റളിയല്ലാഹു തആല ജമീ. ഇവിടെ അമ്മാർ റളിയല്ലാഹു തആലയിൽ നിന്ന് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അമ്മാർ റളിയല്ലാഹുവിന്റെ പ്രത്യേകതയാണ്, അദ്ദേഹം ധാരാളം ഹദീസുകൾ അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്തു. കാരണം ഹിജ്റയുടെ 37 അദ്ദേഹം ഷഹീദായത്. عن عمار ابن ياسر رضي الله تعالى عنه قال سمعت رسول الله صلى الله عليه وسلم يقول الله عند رسول صلى الله عليه وسلم തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. എന്താ കേട്ടത്? ഇന്ന തൂല സലാത്തിർ റജുൽ വഖിസറ ഖുതുബതിഹി. എന്താ ഒരു വ്യക്തിയുടെ നമസ്കാരത്തിന്റെ ദൈർഘ്യവും, ഇന്ന തൂല സലാത്തിർ റജുലി, ഒരു വ്യക്തിയുടെ നമസ്കാരത്തിന്റെ ദൈർഘ്യവും, വഖിസറ ഖുതുബതിഹി, പ്രസംഗത്തിന്റെ ഖിസർ എന്നാണ് എന്താ ചുരുക്കം, സംക്ഷിപ്ത ചുരുക്കം, ചുരുക്കവും, മഇന്നതും മിൻ ഫഖ്ഹിഹി. എന്താ മഇന്നതും മിൻ ഫഖ്ഹിഹി? അയാളുടെ പാണ്ഡിത്യത്തിന്റെ മഇന്നതാണ്. മഇന്നതാണ് അലാമത്ത്, അടയാളാണ്. മഇന്നത്ത് അലാമത്ത്, അടയാളം. ഫിഖ്ഹ് പാണ്ഡിത്യം, പാണ്ഡിത്യം. അപ്പൊ ഒരു വ്യക്തിയുടെ നമസ്കാരത്തിന്റെ ദൈർഘ്യവും പ്രസംഗത്തിന്റെ എന്താണെന്നറിയാം, സംക്ഷിപ്തം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പ്രസംഗം നടത്തുക, ചുരുങ്ങിയ വാക്കുകളിൽ വലിയ ആശയങ്ങൾ അവതരിപ്പിക്കുക, അതാണ് അതാണ് ഉദ്ദേശം. അത് മഇന്നത്ത് മിൻ ഫിഖ്ഹി, അയാളുടെ പാണ്ഡിത്യത്തിന്റെ അലാമത്താണ്, അടയാളാണ്. അപ്പൊ ഇവിടെ ഒരാൾ ദീർഘമായിട്ട് ജുമാക്ക് നിസ്കരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതിനെ പറ്റുവാ. അതിന് വേറെ ഹദീസ് ഉണ്ട്, അതായത് പിന്നിലുള്ളവരെ പരിഗണിക്കുന്നുള്ള ഹദീസുകൾ നമ്മൾ പഠിച്ചില്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രാക്ടിക്കൽ രൂപം കാണിച്ചിട്ടുണ്ട്. റസൂലുള്ള ഏതോ ഓതിയിരുന്നു, മുനാഫിഖൂന ഓതിയിരുന്നു, ജുമുഅ ഓതിയിരുന്നു അല്ലേ, സബ്ബീസ്മ ഓതിയിരുന്നു, ഹൽ അതാക ഹദീസുൽ ഗാശിയ ഓതിയിരുന്നു. അപ്പൊ പിന്നെ ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നമസ്കാരം ദീർഘിപ്പിക്കുക, അതിനേക്കാൾ ഖുത്ബയെ ചുരുക്കുക. ഇന്ന് ഖുത്ബ ദീർഘവും നമസ്കാരം കുൽഹു അല്ലാഹു അഹദ് ഇന്നാ അതൈനാകൽ കൗസർ ഓതിയിട്ടുള്ള ഒരു രീതിയാണ് പലപ്പോഴും അല്ലാഹു തങ്ങട്ടുള്ള ആരെങ്കിലും പാണ്ഡിത്യത്തിന്റെ അടയാളാണെന്നാണ്. അത് വിചാരിച്ചിട്ട് ഒരാളിപ്പോ പിന്നെ ഖുതുബ കുറച്ച് ദീർഘം കൂട്ടി നിസ്കാരം കുറച്ച് വിചാരിച്ചിട്ട് അയാൾ അതൊരു നിഷിദ്ധമൊന്നുമല്ല, വെറുക്കപ്പെട്ടതല്ല. പിന്നെയോ ഒരു മനുഷ്യൻ പിന്നെ ചെറിയ പദപ്രയോഗങ്ങളിലൂടെ വലിയ ആശയങ്ങൾ അവതരിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിന്റെ അടയാളാണ് എന്നുള്ളതാണ് ഇവിടെ റസൂലുള്ളാഹി അലൈഹി വസല്ലം മതങ്ങൾ പറയുന്നത്. റസൂലുള്ളാഹി അലൈഹി വസല്ലം മതങ്ങൾ അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി ഈ ജവാമിയുൽ കലീം നൽകപ്പെട്ട പ്രവാചകനാണ്. ഉതീതു ജവാമിയുൽ കലീം, എനിക്ക് ജവാമിയുൽ കലീം നൽകപ്പെട്ടിട്ടുണ്ട്. ജവാമിയുൽ കലീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പദപ്രയോഗങ്ങൾ വലിയ ആശയങ്ങൾ, ചെറിയ പ്രയോഗം. ഇപ്പൊ റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ, ദീനും ഇവയിലുണ്ട്, മനസ്സിലായോ? അതേപോലെ തന്നെ ചില ദുആകൾ ഇതൊക്കെ അതിന്റെ വേണോ. അത് റവാഹു മുസ്ലിം. അടുത്തത് ഉമ്മു ഹിഷാമിന്റെ ഹദീസ് അല്ലത്. ഉമ്മു ഹിഷാം ബിന്ദുൽ ഹാരിസത് ബിൻ നുമാൻ അല്ലേ. ആ അൻ ഉമ്മി ഹിഷാം ബിന്ത് അൽ ഹാരിസത് ബിൻ നുമാൻ റളിയല്ലാഹു തആല അൻഹു ഖാലത്ത്. ഹാരിസല്ലാതെ إلا أن لسان رسول الله صلى الله عليه وسلم يقرأها كل جمعة على المنبر إذا خطب الناس إذا خطب الناس. هذا مسلم من له رواه مسلم رواه مسلم. طيب عن أم هشام حارثة عن أم هشام بنت حارثة بن النعمان رضي الله تعالى عنها قالت ഉമ്മു ഹിഷാം, അവരുടെ വിളിപ്പേരിൽ അവർ പ്രസിദ്ധിയാണ് ഉമ്മു ഹിഷാം. അവർ അൻസാരിയത്താണ്, ബനു നജ്ജാർ ഗോത്രക്കാരിയാണ്. അതുകൊണ്ട് തന്നെ നജ്ജാരിയത്തുൻ അൻസാരിയ, അൻസാരി മഹദിയാണ്, ബനു നജ്ജാർ ഗോത്രക്കാരിയാണ് ഉമ്മു ഹിഷാം. അംറ ബിന്ദ് അബ്ദുറഹ്മാന്റെ ഉമ്മത്തെ സഹോദരിയാണ് ഉമ്മു ഹിഷാം. അംറ ബിന്ദ് അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയപ്പെട്ട പണ്ഡിതയാണ്, അറിയപ്പെട്ട പണ്ഡിതനാണ് അംറ ബിൻ അബ്ദുറഹ്മാൻ. അവരിൽ നിന്നാണ് ഹദീസ് ക്രോഡീകരണത്തിന് വേണ്ട ഹദീസുകൾ ശേഖരിക്കുവാൻ പിന്നെ കൽപ്പിച്ചിരുന്നതെന്ന് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കീഴിൽ പഠിച്ച ഒരു പണ്ഡിതയാണ്, മഹദിയാണ് അംറ, അംറ ബിൻ അബ്ദുറഹ്മാൻ. തൈബ്, അത് അവരുടെ ഉമ്മത്തെ സഹോദരിയാണ് ഉമ്മു ഹിഷാം. ഏതായാലും പിന്നെ അവരുടെ പിന്നെ മരണവും അവരെ കുറിച്ചുള്ള കൂടുതൽ ചരിത്രവും രേഖപ്പെടുത്തിയത് വായിക്കാൻ സാധിച്ചിട്ടില്ല. ഉമ്മു ഹിഷാം ബിൻ ഹാരിസ പറയണം, എന്താ പറയണത്? മാഅഖത്തു ഖാഫ് വൽ ഖുർആനിൽ മജീദ്, ഖാഫ് വൽ ഖുർആൻ മജീദ് സൂറത്ത് ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ല. ഇല്ല അൻ ലിസാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ നാവിൽ നിന്നല്ലാതെ. എങ്ങനെ? യഖ്റഉഹ, റസൂലുള്ളാഹ സൂറത്ത് ഓതിയിരുന്നു, കുല്ല ജുമുഅത്തിന്, എല്ലാ വെള്ളിയാഴ്ചയും, അലൽ മിമ്പർ, മിമ്പറിൽ വെച്ച്. ഇദാ ഖതബന്നാസ്, ജനങ്ങളോട് ഖുതുബ പറഞ്ഞാൽ, റസൂലുള്ളാഹ ജനങ്ങളോട് ഖുതുബ പറഞ്ഞാൽ മിമ്പറിൽ വെച്ച് എല്ലാ ജുമുഅയിലും ഖാഫ് വൽ ഖുർആനിൽ മജീദ് സൂറത്ത് ഓതുമായിരുന്നു. ഖാഫ് വൽ ഖുർആൻ മജീദ് സൂറത്ത് ഓതുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഉമ്മു ഹിഷാം പറയുന്നത്, സൂറത്ത് ഞാൻ പഠിച്ചിട്ടില്ല, ഇല്ല അൻ ലിസാനി റസൂലുള്ളാഹി റസൂലുള്ളാന്റെ നാവിൽ നിന്നല്ലാതെ. യഖ്റഉഹ, റസൂലുള്ളാഹി സൂറത്ത് ഓതുമായിരുന്നു, കുല്ല ജുമുഅത്തിന്, എല്ലാ വെള്ളിയാഴ്ചയും, അലൽ മിമ്പർ, മിമ്പറിൽ വെച്ച്. ഇദാ ഖതബന്നാസ്, ജനങ്ങളോട് റസൂലുള്ളാഹി ഖുതുബ പറഞ്ഞാൽ, പ്രസംഗിച്ചാൽ. അതിനെന്താ മനസ്സിലാക്കുക? അതിന് മനസ്സിലാക്കാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ ഏത് ഓതിയിരുന്നു? ഈ ഖാഫ് വൽ ഖുർആൻ മജീദ് സൂറത്ത് മിമ്പറിൽ ഓതിയിരുന്നു എന്നാണ്. എന്തിനാ റസൂലുള്ളാഹി ഖാഫ് വൽ ഖുർആൻ മജീദ് മിമ്പറിൽ കൂടുതൽ ഓതിയിരുന്നത്? ഖാഫ് ഖുർആനിൽ മജീദിലെ വിഷയങ്ങളാണ്, മനസ്സിലെ? അതിൽ വിഷയം അള്ളാഹുവിന്റെ ഏകത്വം, അള്ളാഹു സുബ്ഹാനഹു വതആല ആരാധനക്കർഹനാണ് എന്തുകൊണ്ട് എന്നത്. അതേപോലെ തന്നെ പ്രവാചകന്മാരെ കളവാക്കിയാൽ, അള്ളാഹു അവതരിപ്പിച്ച സത്യം കളവാക്കിയാൽ ആ കളവാക്കിയ ജനതതികൾക്ക് എന്താണുള്ളത്, മനസ്സിലല്ലേ? പിന്നെ മരണം, ഉയർത്തെഴുന്നേൽപ്പ്, അതേപോലെ തന്നെ പാരത്രിക മോക്ഷവും അതേപോലെ ശിക്ഷയും ഇതൊക്കെ പ്രതിപാദിക്കുന്ന ഒരു സൂറത്താണിത്. സംക്ഷിപ്തമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു സൂറത്താണ് ഖാഫ് അൽ ഖുർആനിൽ മജീദ്. അതുകൊണ്ടാണ് റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അത് മിമ്പറിൽ കൂടുതൽ ഓതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സൂറത്തിൽ പറയപ്പെട്ട വിഷയങ്ങൾ, ഖുത്ബകളിൽ വിഷയീഭവിക്കണം, എന്നുള്ളതാണ്. റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഇങ്ങനെ മിമ്പറിൽ ഓതും, അത് ഉമ്മു ഹിഷാം ബിൻ ഹാരിസ കേൾക്കും. അങ്ങനെ അവരത് റസൂൽ അല്ലാഹി നാവിൽ നിന്ന് മിമ്പറിൽ വെച്ചുള്ള ഖുത്ബയിൽ അത് സ്വീകരിച്ചു, പഠിച്ചു എന്നാണ് ഇവിടെ അവർ പറയുന്നത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖലാസ്. കൂടുതൽ പിന്നെ മസാലകൾ ഇല്ല. ഇൻഷാല്ലാ നമുക്ക് ഇനിയും പിന്നെ ജുമാഅയുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് വരുന്നത്. അതിൽ പരഭാഗങ്ങളായിട്ട് ഓതിക്കും. അതായത് ഈ സൂറത്ത് മാത്രം ഓതിയിട്ട് ഖുത്ബ എന്നുള്ളതല്ല. പിന്നെയോ ഈ സൂറത്തിലെ ഭാഗങ്ങൾ മിമ്പറിൽ വെച്ചിട്ട് റസൂൽ അല്ലാഹി വസല്ലം തങ്ങൾ പലപ്പോഴായി ഓതിയിരുന്നു എന്നുള്ളതാണ്. ഇവിടെ കുല്ല ജുമാഅത്തിൽ നടന്നെങ്കിൽ അതവരുടെ ഒരു പ്രയോഗമാണ്. അതിന്റെ അർത്ഥം എല്ലാ ജുമാഅയിലും ഇത് ഓതിയിരുന്നു എന്നുള്ളതുമല്ല. പിന്നെയോ റസൂൽ അല്ലാഹി വസല്ലം തങ്ങൾ ഇത് അധികരിച്ച് ഓതി കേൾപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. എങ്ങനെ? ഇത് പിന്നെ അതിൽ തെളിവാക്കാം, മനസ്സിലായോ? സ്ത്രീകൾക്ക് ജുമ്മയുമായിട്ട് ബന്ധപ്പെട്ട് വേറെയും ഹദീസുകളുണ്ട്. ജുമ്മയിൽ പങ്കെടുത്തായിട്ട് ഉമ്മു ഹാരിസയുടെ വീട് പിന്നെ മസ്ജിദ് നബിയോട് അടുത്തുമായിരുന്നു, മനസ്സിലായില്ലേ? ഉമ്മു ഹാരിസിന്റെ വീട് മസ്ജിദ് നബിയോട് അടുത്തായിരുന്നു. അതിനർത്ഥം അവർ ജുമ്മയിൽ പങ്കെടുത്തിട്ടില്ല എന്നല്ല. ജുമ്മയിൽ സ്ത്രീകൾ പങ്കെടുത്തതിന്റെ തെളിവുകൾ വേറെയുണ്ട്. പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ പാർപ്പിച്ചിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ ഒരു സ്ത്രീ പിന്നെ അവരുടെ ചരിത്രത്തിൽ മനസ്സിലേ അവരുടെ ഒരു ഈ പിന്നെ നിത്താക്ക് പിന്നെ അല്ല ഇതല്ല ഒരു നിത്താക്ക് അത് മോഷണം പോയ സംഭവവുമായി ബന്ധപ്പെട്ട് അവര് പിന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോ ആ സ്ത്രീ പിന്നെ അടിമ സ്ത്രീ ആ വീട്ടുകാരോട് പെർമിഷൻ ചോദിച്ചിട്ട് പോയി നസ്രാശ്രമത്തിന്റെ അടുക്കൽ വന്നിട്ട് അവർ ഇസ്ലാം സ്വീകരിച്ചിട്ട് റസൂൽ അവരെ മസ്ജിദ് നബിയിൽ പാർപ്പിച്ചതും കാര്യങ്ങളൊക്കെ പറയും. ധാരാളം ഹദീസുകളുണ്ട് ആ വിഷയത്തിൽ. അലാക്കുല്ലിൻ, ഇതാണ് ഇന്നത്തെ ഹദീസുകൾ. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.